Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse in Malayalam. In this, you are about to listen Kshiyasagara Madanam. The title is Siva Mahatmyam, presented by Nirmala Nadagiri. Thank you. Om Namah Shivaya.
Ishwaranugriha Deva Pumsam Advaita Vasana. Advaita Vasana endengile Advaitam padikkan pattullu. Aa Vasana illengil padikkan pattilla. അല്ലെങ്കിൽ വാരുണി വിദ്യ തന്നെ അപകടത്തിന് കാരണമായിത്തീരും. നാലാമത് അപ്സരാഹ, അപ്സരാഹ, അപ് അപ് വെള്ളം, ജലത്തിൽ സരണം ചെയ്യുന്ന ത്രീരത്നമേഷ കല്യാണി ത്വകസ്മാന്ന ഗൃഹ്യതേ എന്ന് ദേവി മാഹാത്മ്യം പറയും. ശ്രദ്ധാവ അപഹ, എന്താ ജലം? എന്താ ജലം? ശ്രദ്ധ. ശ്രദ്ധയുടെ പര്യായമാണ് ജലം. ഒരല്പം ജലമെടുത്ത് കയ്യിൽ വെച്ച് നാമം ജപിച്ചാൽ ആ ജലം ശുദ്ധമാവും. വേറൊന്നും അതുപോലെ ശുദ്ധമാവില്ല. ഒരു ഉരുളി, അതിനകത്ത് വെള്ളം നിറച്ചു, നാല് വൃത്തിക്കുകള്, രജമാന, യജമാനന്റെ ഋത്തുക്കുകളോട് ചോദിച്ചു, മനസ്സമാധിഗത, ഋത്തുക്കുകൾ സമാഹിത മനസ്സസ്മാ, മനസ്സിനെ സമാഹിതമാക്കി. എന്നിട്ട് ആ ജലം തൊട്ട് ജപിച്ചു കഴിയുമ്പോൾ അത് പുണ്യാഹമാണ്. മനസ്സിലായില്ല? പഴയ കാലത്താണെങ്കിൽ അതിൽ നിന്ന് ഒരു തുള്ളി കൊണ്ടുപോയി നേരെ കിണറ്റിലൊഴിച്ചാൽ കൂത്താടി കാണാനില്ല. മനസ്സിലായില്ല? വയസ്സായ വല്യമ്മമാര് അമ്പലത്തിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ടുപോയി ഒഴിച്ചിട്ടില്ലേ? പോയിട്ടില്ലേ? ഇപ്പൊ അതിനകത്ത് കൊണ്ട് വിഷം തളിച്ചാൽ ഒരു കൂത്താടി ചാവില്ല. കാരണം നമ്മുടെ മനസ്സ് ശരിയല്ല. ശുദ്ധമായ മനസ്സില്ലാത്ത ആരോ കിണറിൽ നിന്ന് വെള്ളം കോരിയത് കൊണ്ടാണ് അത് അശുദ്ധമായത്. അതിന് അതീവ ശുദ്ധനായ ഒരുവന്റെ ഇംഗിതം ശ്രദ്ധ ആവേശിച്ച ജലം തളിച്ച മതി. അപ്സര ശ്രദ്ധാവ ആപഹ. അപ്പൊ ശ്രദ്ധയുടെ യജ്ഞാദി കർമ്മങ്ങളിൽ നിന്ന് നിഷ്പന്നമാകുന്ന ശ്രദ്ധ, ശ്രദ്ധ വന്നിട്ട് മാത്രമേ അന്തരംഗ സാധനകളിലേക്ക് പ്രവേശിക്കാവൂ. ഇന്ന് ദീക്ഷയുടെ കാലമാണ്. സർവസ്ഥലത്തും ദീക്ഷയുടെ കച്ചവടമാണ്. നിങ്ങളിൽ തന്നെ പലരും മൂന്നും നാലും മന്ത്രദീക്ഷയുള്ളവരാണ്. ഒന്നെടുത്തിട്ട് പ്രയോജനപ്പെടുത്തില്ല. അടുത്ത സ്വാമിയെ കണ്ടുപോരണ്ട, അവിടുന്ന് ഇരിക്കേണ്ടത്. പരസ്പര വിരുദ്ധങ്ങളായ ദേവതകളുടെ മന്ത്രങ്ങൾ ദീക്ഷയായി വാങ്ങി സകല പ്രാന്തും പിടിച്ച് ജനം നടക്കുകയാണ്. ശ്രദ്ധയുണ്ടായിട്ട് മാത്രമേ ഇതിനൊരുങ്ങാവും. കാശുണ്ടായാൽ ഓടിപ്പോയി ദീക്ഷ എടുക്കുക. ഞങ്ങൾക്കും വളരെ ഒരു രസമാണ് കാശുള്ളവനെ കിട്ടിയ ദീക്ഷ കൊടുക്കാൻ. മനസ്സിലായി? ഞാനൊക്കെ ഒരു ദിവസം 1000-1500 പേർക്ക് ദീക്ഷ കൊടുക്കും. കാരണം അത്രയും ഭക്തന്മാരുണ്ട്. 34 ലക്ഷം ഭക്തന്മാരിപ്പോ കേരളത്തിലുടനീളം മന്ത്രവും ജപിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യമായി. അതിലൊരുത്തനും ശ്രദ്ധയില്ലെങ്കിൽ സ്ഥിര വരുമാനമായി. ശ്രദ്ധയുണ്ടായവനങ്ങ് രക്ഷപ്പെട്ടു പോകില്ല. പിന്നെ എനിക്ക് എവിടെ നിന്ന് വരുമാനം കിട്ടുക? എനിക്ക് മനസ്സിലായില്ല. പഴയ ആചാര്യന്മാർ ശ്രേഷ്ഠന്മാരായതുകൊണ്ട് ആദ്യം ശ്രദ്ധയുണ്ടോന്നു. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി അവധാരണ സാ ശ്രദ്ധ. അവൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവാക്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. സ്വവർണാശ്രമധർമ്മേണ തപസ ഹരിതോഷണ സാധനം പ്രഭവേത് പുംസാം വൈരാഗ്യാദി ചതുഷ്ടയം. ഈ അവസ്ഥ നേടുന്നത് അപ്സരാഹ. സംസാര സമുദ്രം കടഞ്ഞ് അപ്സരകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കൈവന്നു എന്നാണ്. ഐരാവണ ഇരാവാൻ നഗി രാഗി തേതി ബ്രൂയാത് ഇരേതി ബ്രൂയാത്. വേദത്തിന് ഗിര എന്ന് പറയും. സത് സംബന്ധമായത്, സത്സംഗം, അതാണ് ആന. ആന പോലെ വിപുലമാണ് സത്സംബന്ധം, പരമസാത്വികം. ഐരാവതം എങ്ങനെയുള്ള ആനയാ? എങ്ങനെയുള്ള ആനയാ? വെള്ളയാനയാ. നമ്മൾ വെള്ളാനെന്ന് പറയുന്നത് നിങ്ങളിലെ ഉദ്യോഗസ്ഥന്മാരെയാ. മനസ്സിലായില്ല? ഏ, ആ വെള്ളാനയല്ല, നല്ല വെള്ള നിറത്തിലുള്ള സാത്വികമായ ആനയല്ല സത്സംഗം. സത് പരമാത്മാവുമായുള്ള സംഘം. പരമാത്മാവിനോട് സംഘം ഉണ്ടാകുമ്പോൾ നിസ്സംഗത കൈവരും. നിസ്സംഗത കൈവന്നാൽ നിർമോഹമാവും. നിർമോഹമായാൽ നിർമോഹത്വേ നിശ്ചല തത്വം. അപ്പോഴാണ് ഒരുവൻ സ്ഥിത പ്രജ്ഞനാകുന്നത്. ആ പരമസാത്വിക ഭാവങ്ങളിലേക്ക് സംസാരം മന്ഥനം ചെയ്ത് ആളെത്തുന്നതാണ്. ശ്രദ്ധ അഗ്നി സമിധ്യതേ ശ്രദ്ധയാ ഹൂയതേ ദധി ശ്രദ്ധം ഭഗസ്യ മൂർധനി വജസാ വേദയാമസി എന്ന് പറയും. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ഹോമകുണ്ഡത്തിൽ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ശ്രദ്ധ കൊണ്ടാണ്. ശാസ്ത്രം പറയുന്നത് ഒരു ഹോമകുണ്ഡം ഉണ്ടാക്കി ശ്രദ്ധയില്ല, രാവിലെ ചടങ്ങിന് ഇത് ചെയ്യുകയാണെങ്കിൽ അവൻ തീ കായുകയാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല, തീ കായാൻ ഇത്രയും കുണ്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യം, മറിച്ച് ശ്രദ്ധയുള്ളവനാണ് ചെയ്യുന്നതെങ്കിൽ. അതാണ് യാഗത്തിലൊക്കെ മഴയും ഒക്കെ പെയ്യുന്നത്, കാരണം ശ്രദ്ധ വരുമ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലത്തിന്റെ ദേവതകൾ ഉൽപ്പന്നമാകുന്നത്. ആ ദേവതകൾ വരുന്നത് അതുകൊണ്ടാണ്, ശ്രദ്ധ ഉണ്ടാകണം, അത്യന്ത ശ്രദ്ധ വേണം. ഇന്നിപ്പോ ഇതെല്ലാം വലിയ വ്യാവസായിക താല്പര്യത്തിലാണ്. ഒരിടത്ത് മുറുകിന്റെ കച്ചവടം, മറുപടി സാരിയുടെ കച്ചവടം, അപ്പുറത്ത് ഫോട്ടോ എടുക്കല്, ഇപ്പുറത്ത് വേറൊന്ന് ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യാവസായിക എന്തായെന്ന് പറയുന്നേ കേരള ഫെസ്റ്റ്. അതിന്റെ നടുക്കൊരു ഹോമകുണ്ഡവുമായിട്ടിരുന്ന് നാല് നമ്പൂരാര് പതുക്കെ വല്ലതൊക്കെ ഇങ്ങനെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. അർപ്പിക്കുന്നതിനിടെ മൈക്കിലൂടെ അവർ പറയുക, ചെവി പൊത്തിക്കോണം, വേദം കേൾക്കരുത്. കാരണം അവർക്കറിയാം ഈ വന്നിരിക്കുന്നവനല്ലേ, കച്ചവടത്തിന് വന്നിരിക്കുന്നതാണ്, ഇവൻ വേദം കേട്ട് കഴിഞ്ഞാൽ ആ ദേവത ഇവന്റെ എല്ലാ താല്പര്യങ്ങളെയും ഹനിച്ചു കളയും എന്നറിയാം. ഉയ്യ മുരുക്കി ഒഴിക്കണമെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പറയുന്നൊന്നും കൂട്ടിയാണ്. മറിച്ച് ശ്രദ്ധയാ വേണം ഇത് ചെയ്യാൻ. അഗ്നി ശ്രദ്ധ കൊണ്ടാണ് ജ്വലിക്കുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി, അതുകൊണ്ട് രത്നങ്ങൾ രതിയെ തരുന്നതാണ് ഈ പറഞ്ഞതെല്ലാം. ശ്രദ്ധയെ ധർമ്മമസ്തകം എന്ന് പറയും. അപവർഗങ്ങളിലുള്ള രമിക്കൽ, അതിൽ ആനന്ദം ഉണ്ടാവും. സത്സംഗം കൊണ്ട് പ്രാകൃത ഗുണങ്ങളിൽ നിന്ന് മുക്തനാകും. വൈരാഗ്യം കൊണ്ട് ജ്ഞാനം ആർജിക്കും. അപ്പോൾ ശ്രദ്ധ, രതി, ഭക്തി ഇവ മൂന്നും സത്സംഗം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഹവൃദ്ധാനി ശ്രീ വാരുണി അപ്സര എത്ര എണ്ണായി? എത്രയെണ്ണായി ഒന്നുകൂടെ നോക്കാം. ഹവിർധാനി കാമധേനു, രണ്ട് ശ്രീ ലക്ഷ്മി, മൂന്ന് വാരുണി, നാല് അപ്സരസ്, അഞ്ച് ഐരാവതം. അപ്പൊ എത്രയെണ്ണായി? അഞ്ചെണ്ണായി. ഈ അഞ്ചെണ്ണത്തെ ബഹിരംഗ സാധന എന്നാണ് പാലാഴിന്ന് മുതൽ കടഞ്ഞു തുടങ്ങുക. ബഹിരംഗ സാധന ഉറപ്പിക്കുക. ഐരാവത കുലജാതനായ നാൽക്കൊമ്പനാനയെ അലങ്കരിച്ചു നിർത്തുക രാമാഭിഷേകത്തിന്. അപ്പോഴാണ് രാമൻ താഴെ നിന്ന് പഴുക്കെ ഉയർന്നുയർന്നു വരുന്നത്. മനസ്സിലായി? ഹൃദയ കമലത്തിൽ വരെ എത്തുമ്പോഴേക്ക് ബഹിരംഗ സാധനകൾ ഏതാണ്ട് പൂർണ്ണമായി പൂർത്തിയാവും. അവിടുന്ന് അന്തരംഗ സാധനകൾ തുടങ്ങും. പഞ്ചൈതേ ദേവതരവു മന്ദാര പാരിജാതക സന്താന കൽപ്പവൃക്ഷ പുംസിവാ ഹരിചന്ദനം എന്ന് അഞ്ച് തരം വൃക്ഷങ്ങൾ, അവയെ ദേവവൃക്ഷങ്ങൾ എന്ന് പറയും. ദേവദാരു, മന്ദാരം, പാരിജാതം, സന്താനകരുണി, കൽപ്പവൃക്ഷം, ഹരിചന്ദനം, ഇവ സന്താനകരുണി കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സന്താനകാരിണിയായിരിക്കുന്ന കൽപ്പവൃക്ഷം അത് ഒന്ന് തന്നെയാണ്. അങ്ങനെ അഞ്ച് തരം വൃക്ഷങ്ങളാണ് പ്രസിദ്ധങ്ങളായത്, അതിപ്രസിദ്ധങ്ങളായ അഞ്ച് തരം വൃക്ഷങ്ങൾ. ആ അഞ്ച് വൃക്ഷങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് സമുദ്രമന്ഥനത്തിൽ നിന്ന്. സമുദ്രമന്ഥനത്തിൽ നിന്നുണ്ടായതാണ് പാരിജാതം. പാരിജാതം അതുതന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണൻ സത്യഭാമയ്ക്ക് വേണ്ടി അവിടുന്ന് അടിച്ചുകൊണ്ട് പോകും. ഇന്ദ്രൻ സമ്മതിച്ചൊന്നുമില്ല, ഇന്ദ്രന്റെ സമ്മതം നോക്കിയില്ല, പതുക്കെ അവിടുന്ന് പോകും. ഇപ്പൊ ആ പാരിജാതമൊന്നും അല്ല നമ്മളീ കാണുന്ന പാരിജാതം കേട്ടോ, അത് കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. കൃഷ്ണൻ എന്തെല്ലാം കൊണ്ടുവന്നു അതൊക്കെ കൃഷ്ണൻ പോയപ്പോ അന്തർധാനം ചെയ്തു. പിന്നെ അതിന്റെ ഓർമ്മകളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ഉണ്ടാക്കി ഇത് കൃഷ്ണന്റെ ആണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ്. മായൻ മണിയാണി, കാലൻ കോലൻ മണിയാണി, ഇതൊക്കെ കൃഷ്ണന്റെതാണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുകയാണ്. മനസ്സിലായില്ല, അതൊന്നും ഒറിജിനൽ അല്ല. ഒറിജിനലൊക്കെ കൃഷ്ണൻ കൃഷ്ണൻ എപ്പോൾ പോയോ അപ്പൊ തന്നെ ബെഡ് തെരുത്തെടുക്കുന്ന പോലെ ഇവരെ മുഴുവൻ തെരുത്തെടുത്താൻ കൊണ്ടുപോവാണ് ചെയ്ത്. അങ്ങനെയാണ് അതിന്റെ ഓരോ അവതാര ലീലയും അങ്ങനെയാണ്. അവതാരലീല അവങ്കുരം ആടുമ്പോൾ കൂടെ കൊണ്ടുവന്നതിനെ മുഴുവൻ അതുപോലെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. പിന്നെ ബാക്കിയുള്ളവർ ആ ഓർമ്മകളുമായി ജീവിക്കുക, അതൊരു സുഖമാണ്. ആ സ്മരണകളുമായി ജീവിക്കുക. ശ്രീകൃഷ്ണന്റെയും ശ്രീകൃഷ്ണ ഭക്തന്മാരുടെയും ഒക്കെ സ്മരണകളുമായി ജീവിക്കുന്നത് മനോഹരമാണ്. എല്ലാവർക്കും അതിന് ആ ഭാഗ്യമില്ല, കഴിവില്ല, അനുഗ്രഹമില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് ചിലർക്കുള്ളതാണ്. അപ്പോ സംസാരമാണ് സമുദ്രം. ആ സംസാര സമുദ്രത്തെ കടയുമ്പോൾ അപാര സംസാര സമുദ്രമധ്യേ സമ്മജ്ജതേ മേ ശരണം കിമസ്തി ഗുരോ കൃപാലോ കൃപയാവതൈത വിശ്വേശ പാദാംബുജ ദീർഘ നൗക എന്നാണ് ആചാര്യൻ പറയുന്നത്. അതില് പാരിജാതം എന്ന് പറയുന്നത് ഇഷ്ടവരണം. ഇത്രയും അവിടെ മുതലാണ് അന്തരംഗ സാധന തുടങ്ങുന്നത്. ഇനിയും ചന്ദ്രനാണ് രത്നം. ചന്ദ്രൻ ആഹ്ലാദം, ശീതളത, പ്രകാശത എല്ലാം. പൈരാവതം സത്സംഗം, പാരിജാതം സാധനാ സമ്പത്ത്, സദ്ഗുരുലാഭം. ചന്ദ്രൻ, ചന്ദ്രശബ്ദം കൊണ്ട് സദ്ഗുരുവിനെ ലഭിക്കുക. ആധ്യാത്മിക സാധനാലോകത്ത് സഞ്ചരിക്കുമ്പോൾ അപൂർവ ഭാഗ്യം കൊണ്ടാണ് അനുഭൂതി സമ്പന്നനായ ഒരു ഗുരുവിനെ ലഭിക്കുന്നത്. കാര്യഗുരുക്കന്മാരുടെയും കാരണഗുരുക്കന്മാരുടെയും പ്രപഞ്ചത്തിൽ തന്നെ ആത്മാനുഭൂതിയുടെ ലോകങ്ങളിലേക്ക് കൈപിടിച്ചെത്തിച്ച് അനുഭൂതി അനുഭവിപ്പിച്ചു തരാൻ പറ്റുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ്. ദുർലഭം ത്രയമേത ദൈവാനുഗ്രഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ. ഇത് മൂന്നും വളരെ ദുർലഭമാണ്, എളുപ്പമല്ല. കാരണം ഉണരണം, ഇനി ഉറങ്ങണം, കുചിച്ചീടണം, അശനം, പുണരേണം, ഇങ്ങനെയുള്ള വികല്പങ്ങൾ കളിക്കുന്ന ലോകത്ത് അണയും അനേക വികല്പമാകയാൽ ആരുണരുവത്? ഉള്ളൊരു നിർവികാര രൂപം. അതുകൊണ്ട് പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴുന്ന മുനിയെ സേവിക്കാൻ പണിയാണ്. കണ്ടുകിട്ടുക തന്നെ പ്രയാസം. ഗുരു കാത്തിരിക്കുന്നവനായിരിക്കുക, ശിഷ്യൻ അന്വേഷിക്കുന്നവനായിരിക്കുക, കാത്തിരിക്കുന്നവനെ അന്വേഷിക്കുന്നവൻ ചെന്ന് കണ്ടെത്തുക, പാരസ്പര്യമുണ്ടാവുക, അതിൽ നിന്ന് വാചാമഗോചരങ്ങളായ അനുഭൂതികൾ ലഭിക്കുക, അതിൽ സേവ ചെയ്യാൻ തൽപരനായിരിക്കുക. ഇതൊക്കെ വളരെ ക്ലിഷ്ടമാണ്, പറയാൻ വളരെ എളുപ്പം. വസന്തം പോലെ ലോകഹിതത്തിന് സഞ്ചരിക്കുന്നവനും കെട്ടണഞ്ഞിടത്ത് ചാരം ചൂടിക്കിടക്കുന്ന അഗ്നി പോലെ ജ്വലിക്കുന്നവനും ഒക്കെ ആയിട്ടുള്ള പദവാക്യ പ്രമാണജ്ഞനായ ശ്രോത്രീയനായ ബ്രഹ്മനിഷ്ഠനായ ഗുരുവിനെ ലഭിക്കുക മഹാഭാഗ്യം കൊണ്ടാണ് സംഭവിക്കുന്നത്. ആ ഗുരുലാഭമാണ് ഇവിടെ ചന്ദ്രൻ. ഗുരുലാഭം ഉണ്ടാവുമ്പോൾ ആഹ്ലാദം ഉണ്ടാവും. ഗുരുവിന്റെ സാമീപ്യം വരുമ്പോൾ തന്നെ വാസനകൾ മറക്കുന്നുണ്ടോ നോക്കാം. ഗുരുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നിഷ്കളങ്കത വരുന്നുണ്ടോ നോക്കാം. ഞങ്ങളെയൊക്കെ സമീപിക്കുമ്പോൾ നിഷ്കളങ്കതയൊന്നും വരില്ല. പല ലൗകിക വിഷയങ്ങളോ രാഷ്ട്രീയോ പരദൂഷണോ കുശുമ്പോ മറ്റ് സ്വാമിമാരുടെ കുറവുകളോ ഒക്കെ പറയണമെന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊക്കെ ഞങ്ങൾ ആവോളം പൂജിക്കുകയും ഞങ്ങളത് ആസ്വദിക്കുകയും ഭക്ത നീയാണ് ശരിക്കെന്റെ ശിഷ്യൻ എന്ന് പറയുകയും അനുഗ്രഹിക്കുകയും അതുമൊക്കെ ആയിട്ട് നീങ്ങുകയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായതൊന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇയാളും ഞങ്ങളുമായിട്ട് ഉണ്ടാവും. അയാള് കട്ടൻ കാപ്പി കുടിക്കുന്നു, ഞങ്ങളും കട്ടൻ കാപ്പി കുടിക്കുന്നു. ഇയാള് ചായ കുടിക്കുന്നു, ഞങ്ങളും ചായ കുടിക്കുന്നു. ഇയാള് പരദൂഷണം പറയുന്നു, ഞങ്ങളും പരദൂഷണം പറയും. എന്ത് വ്യത്യാസം? പറഞ്ഞാൽ മനസ്സിലായില്ല. യാതൊരുവന്റെ സാമീപ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഉള്ളിലുള്ള കാകോളം മുഴുവൻ നഷ്ടപ്പെടുന്നു. യാതൊരുവന്റെ സാമീപ്യവും യാതൊരുവന്റെ വാക്കുകളും മനസ്സിലെ കാകോളത്തെ കവർന്നെടുക്കുന്നു. യാതൊരുവനെ കണ്ടിട്ടു പോകുമ്പോൾ ഇതുവരെ സമ്പാദിച്ചു കൂട്ടിയ വാസനാ വൈകല്യങ്ങളുടെ ലോകങ്ങളിൽ നിന്ന് വാസനകൾ പറക്കുന്നു. അവൻ ഗുരുവാണ്. അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ്. ഉശബ്ദോസ്യ അന്ധകാരസ്യ ഋശബ്ദം തന്നിരോധനം. ഗുരുഗീത അത് മഹാഭാഗ്യമാണ്. അതിനെയാണ് ഇവിടെ ചന്ദ്രൻ എന്ന് പറഞ്ഞത്. അയം സ്വഭാവസ്വതേവയത്പര സമാപനോദപ്രവണം മഹാത്മനം സുധം സുരേഷ സ്വയമർക്ക കർക്കശ പ്രഭാവിതപ്താം അവദിച്ഛിതം കില. മറ്റുള്ളവരുടെ ക്ലേശം ശമിപ്പിക്കുന്ന മഹാത്മാക്കളാകുന്ന ഗുരുക്കന്മാർ. ജപിക്കാനിരിക്കുമ്പോൾ, തപസ് ചെയ്യാനിരിക്കുമ്പോൾ എന്തിലും ആദ്യം ഗുരുസ്മരണങ്ങൾ. ഗുരു ഉണ്ടോ നിങ്ങൾക്ക്? ഗുരുവിനെ സ്മരിച്ചിട്ട് എന്തും ചെയ്യും. ആജ്ഞാചക്രാന്തരാളസ്ഥയായ ദേവിയുമായി ഗുരു രമിച്ചു നിൽക്കുന്ന ഗുരുഗൗരവം വിടാത്ത ശിഷ്യന് എന്തും കരതലാമലകം പോലെയാണ്. അവിടെ എന്തിനിറങ്ങുമ്പോഴും അവിടുത്തെ പാദാംബുജ രജ കൊണ്ട് അങ്ങയുടെ പാദാംബുജത്തിൽ പറ്റിയിരിക്കുന്ന പൊടി അതാണ് അടിയൻ അണിയുന്നത്. എന്ത് കർമ്മത്തിനു മുമ്പിലും അവിടെ ഒന്നിലും ഭയമില്ല. പാരമ്പര്യ വിദ്യയുടെ അസുലഭ ശോഭയതാണ് സഹസ്രദള പങ്കജേ സകല ശീതരശ്മിപ്രഭം വരാഭയ കരാംബുജം വിമലഗന്ധ പുഷ്പംബരം പ്രസന്നവദനേക്ഷണം സകല ദേവതാരുപിണം സ്മരേ ശിരസി ഹംസകം തദവിധാനപൂർവം ഗുരും. അതുകൊണ്ട് ഹംസമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബഹവും ഹംസവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നീരക്ഷീര വിവേകമുള്ളതാണ് ഹംസം. ഹംസമാകണമെങ്കിൽ പരമഹംസനായ ഗുരുവിനെ ശരണം പ്രാപിക്കുക തന്നെ വേണം. സംസാരം മകരാലയം അതിനെ നല്ലപോലെ മന്ഥനം ചെയ്യുമ്പോൾ ഷക്ചക്രോപരി സഹസ്രാരം സഹസ്ര കമലങ്ങൾ ആയിരം താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മഹാപത്മാടവി എന്ന് പറയും. നിങ്ങൾക്ക് പദമുണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾ ചൊല്ലാറുണ്ടെന്ന് തോന്നുന്നു. മഹാപത്മാടവി സംസ്ഥാ അരാ അവിടെയാണ് അവിടെ സ്ഥിതമായിരിക്കുന്നത്. ആ ദേവിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഗുരുവാണ്. സകല ശീത രശ്മിപ്രഭം, ശീതം അത്യന്തം തണുപ്പാണ്. ഗുരുവിന്റെ സാമീപ്യം കിട്ടിയാൽ പിന്നെല്ലാം ചൂടും പോകും. ആ ശീതള ഛായയിലെല്ലാം ലഭിക്കും. ഒരാൾ ഗുരു ഉള്ളവനാണോ എന്നറിയുന്നത് അയാളുടെ സമചിത്തത നോക്കിയിട്ട്. ലൗകിക വിഷയങ്ങളിൽ ഏത് സംഭവിക്കുമ്പോഴും അതിൽ സാരമില്ല, ഇതിൽ സാരമുണ്ട് എന്ന് തിരിച്ചറിയുന്നവനാണ് ഗുരു ഉള്ളത്. ലോകത്തിലുള്ള ആരെയും എന്തിനും സാരമില്ല എന്ന് സമാധാനിപ്പിക്കാൻ സാരമുള്ളത് ഏകവും അദ്വൈതവുമായ ബ്രഹ്മം മാത്രമാണ്. ലൗകിക വിഷയങ്ങളല്ലേ സാരമില്ല, എല്ലാം ദൃഷ്ടനഷ്ടമാണ്. അതുപോയി സാരില്ല, മനസ്സിലായില്ല, പോയോ കളഞ്ഞോ. അദ്വൈത വിദ്യ പഠിപ്പിച്ച ഗുരുവിന്റെ അടുക്കൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത്, ദൃഷ്ടനഷ്ടമായ ജീവിതത്തിൽ എന്ത് നഷ്ടമായാലും സാരമില്ല, ഒക്കെ നഷ്ടപ്പെടാനുള്ളതാണ്. നഷ്ടപ്പെടുമ്പോൾ പ്രയത്നം കൂടാതെ ബന്ധം തീർന്നു കിട്ടും, മനസ്സിലായില്ല. അമ്മ വലിയ ബന്ധമുള്ളതാണ്, സ്വാഭാവികമായി മരിച്ചു കിട്ടിയാൽ സാധനം എളുപ്പമായി, മനസ്സിലായില്ല. കൊയ്യോ വെക്കുന്നത് രണ്ടു ദിവസേ കരയുള്ളൂ, കഴിഞ്ഞാൽ പായസം കൂട്ടി ഉണ്ണു അമ്മയുടെ അടിയന്തരം, ശരിയല്ല. കൊയ്യോ വെക്കുന്നു, കൊയ്യോ ഈ പാർട്ടികളൊക്കെ 16 ദിവസം സുഖമായിട്ട് പായസവും കൂട്ടി അടിച്ചതാ, എന്നിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചു, ഇത്രയേ ഉള്ളൂ അമ്മയുമായിട്ടുള്ള ബന്ധം, ശരിയല്ല. അമ്മയല്ലാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പാട്ടുമൊക്കെ പാടി അമ്മയുടെ സാരിയെ പിടിച്ച് നടന്ന് ഏതോ ഒരു പെങ്കൊച്ച് കണ്ണു കറക്കി വലിച്ചപ്പോ ഇപ്പൊ അമ്മയും വേണ്ട അച്ഛനും വേണ്ട, ശരിയല്ലേ. അന്നേരായി വല്യമ്മമാർക്കൊക്കെ പക്കുതി തുടങ്ങിയത്. സ്വസ്ഥത കിട്ടാനാ പതുക്കെ, അവിടെ ഇരുന്നാ ഒരു രക്ഷയില്ലാണ്ടാ പതുക്കെ ഒരു കാര്യം ചെയ്യുക. കാരണം ഭാഗവതം ആയിക്കോട്ടെ രാമായണം ആയിക്കോട്ടെ ആശ്രമം ആയിക്കോട്ടെ, ശരി, നാട്ടുകാർക്കും അതാണ് സുഖം, കാരണം ഒച്ചയും ബഹളമൊന്നുമില്ല. നമ്മളെ കൊണ്ടൊരു ശല്യമില്ല, അവളായി അവളുടെ പാടായി, അവനായി അവന്റെ പാടായി, ദുരിതമായി, പിന്നെ ഒരു കാര്യം ഉണ്ട് ഇറങ്ങിപ്പോരുമ്പോ ആ ഭക്തിയോടുകൂടി പറയും, ഇതൊക്കെ അനുഭവിക്കാതെ പോകില്ല. അപ്പൊ അതുകൊണ്ട് നല്ല ഗുരു ഉണ്ടെങ്കിൽ ഒരു ശീതളിമേ, ആ ശീതളഛായയിൽ 16 കലകളുള്ള പൂർണ്ണ സകല ചന്ദ്രൻ, അതാണ് ഗുരു. ആ ഗുരുവിനെ ലഭിക്കുമ്പോൾ അതില് പൂർണനായ ഗുരു സ്വരൂപധ്യാനത്തെ, കാരണം ശാസ്ത്രം സാഗരമാണ്, അതിൽ ലവണമുണ്ട്, അതേ ജലം മേഘമായി പെയ്തിറങ്ങുമ്പോൾ അതിന് മധുരമുണ്ട്, മനസ്സിലായില്ല. നമ്മൾ പോയി നേരെ ഒന്ന് ശാസ്ത്ര പുസ്തകം എടുത്ത് വായിച്ചു പഠിക്കാൻ നേരിച്ച് പഠിക്കാൻ തുടങ്ങിയാൽ അതിലെ ഉപ്പ് മുഴുവൻ കുടിക്കും, മനസ്സിലായില്ല. ഗുരു അതിനെ മന്ഥനം ചെയ്യുന്ന സമയത്ത് അത് നീരാവിയായി മുകളിലെത്തി പെയ്തിറങ്ങുമ്പോൾ മധുരമുള്ള ജലം കിട്ടും, മഴവെള്ളം, ശുദ്ധമായ അമൃത്, അതാണ് ഗുരു ഇതിനെ മാറ്റിമറിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഒരു സിനിമ കാണുന്ന പ്രതീതിയൊക്കെ ഉണ്ടാവും. അത് ബ്രഹ്മസൂത്രാദികളും അതിന്റെ ഭാഷ്യവും ഒക്കെ പഠിച്ചവൻ വായിക്കുമ്പോൾ അതിൽ നിന്ന് ആ ഉപ്പൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ശുദ്ധമായ അമൃത ലഭിക്കും. ഇതാണ് അതിന്റെ വ്യതിയാനം. അതിൽ ഗുരുലാഭമുണ്ടാണ്. അപാരമായ വേദസാഗരം ഗുരുരൂപി മേഘം കൊണ്ട് മധുരോദാരമാവും. സംസാര സമുദ്രം മന്ഥനം ചെയ്താൽ മാത്രമേ ഗുരുരൂപിയായ ചന്ദ്രനെ ലഭിക്കൂ. അത് മഥനം ചെയ്ത് ഗുരുരൂപിയായ ചന്ദ്രൻ ഊർധ്വം ഗമയൻ ഊർധ്വഗാമി ഉച്ചൈസ്രവസ് ശ്രോതവ്യം. അപ്പോഴാണ് വേദം പഠിക്കാൻ ശ്രോത്രിയനായ ഗുരുവിന്റെ സമീപത്തിലിരുന്ന് ശ്രുതി പാരകനായിത്തീരാൻ. ഗുരു ശ്രോത്രിയനാവണം, ശ്രുതി നിർദോഷമാണ്. പഠിക്കാൻ വരുന്ന ശിഷ്യൻ പാപമുള്ളവനായാൽ മീമാംസാവിരുദ്ധമായ അർത്ഥം മനസ്സിലാക്കി അനർത്ഥങ്ങളിൽ ചാടും. അതാണ് വിരോചനന് പറ്റിയത്. ആസുരി സമ്പത്തുള്ളവൻ, പാപമംഗിലമായ മനസ്സുള്ളവൻ ശാസ്ത്രം പഠിക്കാൻ പോകും. ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമതാണ്. അനുഷ്ഠാനം കൊണ്ട്, സന്ധ്യാവന്ദനാദികൾ കൊണ്ട്, അതൊക്കെ എന്തിനാ? വേദാന്തത്തിന്റെ അങ്ങേത്തല ആദ്യം എന്നെ പഠിക്കും, മനസ്സിലായില്ല. എന്നിട്ട് പാപമംഗിലമായ മനസ്സോടുകൂടി ഇതൊക്കെ എന്നെ പഠിച്ചു, എന്നിട്ട് കാണുന്നതിനോടൊക്കെ കയറി തർക്കിക്കും. തർക്കാതെ അപ്രതിഷ്ഠാനാ എന്ന സത്യം മനസ്സിലാക്കില്ല. അതിനുള്ള വിനയമുണ്ടാകണമെങ്കിൽ ഗുരുലാഭവും ശ്രോതവ്യവും. വേദം തന്നെ ചോദിക്കുന്നുണ്ടിത്, വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. ഇത് വേദം ചോദിക്കുന്നതാണ്, ആ ചോദ്യം ഗംഭീരമാണ്. വിവേത്തി അല്പസുതാദ്വേദോ മാമയം പ്രഹരിഷ്യതി. വേദം ചോദിക്കുന്നത്, ഇവൻ എപ്പോഴാണ് എന്റെ തലയ്ക്കടിക്കുക? ചില ആചാര്യന്മാരുടെ അടുക്കിലേക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലും. കുട്ടികൾ അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോഴേ വേദം അവിടെ ഇരുന്നിട്ട് തന്നോട് തന്നെ ചോദിക്കും, ദൈവമേ ഇവനെ പഠിപ്പിക്കുകയാണോ? ഇവൻ എപ്പോഴാ എന്റെ തലയ്ക്ക് തല്ലുന്നത്? ഇവനൊരു മൈക്ക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശ്രുതിയെ ഇവൻ നിന്ദിക്കും, നിഷേധിക്കും, ശ്രുതി വാക്യങ്ങളെ നിഷേധിക്കും ആളുകളുടെ കയ്യടി കിട്ടാൻ. ഇങ്ങനെയുള്ള ഇവനെ പഠിപ്പിക്കാവോ? വേദം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വേദം തന്നെ ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്ത് പത്രങ്ങളിലും മറ്റുള്ളതിലും ഒക്കെ വലിയ വലിയ കാര്യങ്ങള് അടിച്ചു വരുമ്പോ, അത് ഇന്ന സ്വാമി പറഞ്ഞു, ഇന്ന സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞൊക്കെ അടിച്ചു വരുമ്പോ, ആ അടിച്ചു വരുന്നതിൽ നോക്കിയാൽ വേദ നിഷേധം കാണാം. വേദം അന്ന് പറഞ്ഞതിന്റെ ബാക്കി പത്രമാണ്. അതുകൊണ്ട് വൈദികി വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം. അപ്പൊ എപ്പോഴാണ് ഇവൻ എന്റെ തലയ്ക്ക് തന്നെ തല്ലുന്നത്? ശുദ്ധി അധിഷ്ഠിതമായി പറയണം. അതാണ് ഉച്ചൈസ്രവസ്. അത് കഴിഞ്ഞാൽ ശാർംഗനുസ്, വിഷ്ണുവിന്റെ വില്ല്. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് മറ്റൊരു പേരാണ് നിധിധ്യാസനം. സമയം എന്തായി? 5 മിനിറ്റ് ഉണ്ട്. തീരുവോന്നറിയില്ല, നമുക്ക് നോക്കാം. തീർന്നില്ലെങ്കിൽ പിന്നൊരു ക്ലാസ് ഉണ്ടായാൽ നമുക്ക് എടുക്കാം, ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെ എടുക്കാൻ വന്ന് പറഞ്ഞ് ഭംഗിയായി ആദ്യം പോലെ തീർത്തു പോകും. പേടിക്കണം. ശൃംഗശബ്ദത്തിൽ നിന്നാണ് ശാർംഗം. അതിന് നിധിധ്യാസനം എന്ന് പറയും. എല്ലാ സാധനയുടെയും അന്തിമ ലക്ഷ്യം ആത്മദർശനമാണ്. അയം തു പരമോ ധർമ്മോ യദ്യോഗേൻ ആത്മദർശനം നിർവർണയതി നിധിധ്യായതോ ലോകയതി പശ്യതി എന്ന് ആഖ്യാത കോശത്തിലുണ്ട്. ഏകാകാര ചിത്തവൃത്തി പ്രവാഹം, ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. താഭ്യാം നിർവിചികിത്സാർത്ഥേ ചേതസസ്ഥാപിതസ്യ യത് ഏകദാനത്വമേതദ്ധി നിധിധ്യാസനമുച്യതേ. ശ്രവണ മനനങ്ങൾ കൊണ്ട് പരമാർത്ഥ തത്വത്തിൽ സ്ഥിതമായ ചിത്തത്തിന്റെ ഏകതാനത നിധിധ്യാസം. അത് വില്ലാണ്. ഏതുതരം വില്ല്? പ്രണവോ ധനുഹു ശരവ്യൂഹാത്മാ ബ്രഹ്മതത് ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദ്ധവ്യം ശരവത്തന്മയോ ഭവയ. ഇത് ഉച്ചൈസ്രവസ്. ഉദ്ധ്വഗാമി, അത് കഴിഞ്ഞു വരുന്ന ശൃംഗം. ശൃംഗം ശാർംഗ ധനുസ്. അടുത്തത് പാഞ്ചജന്യം എന്ന ശംഖാണ്. പഞ്ചജന ഉത്പാദകേഷാം തേ പഞ്ചജനാ തത്ര ഭവ പാഞ്ചജന്യ. 5 ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. പഞ്ചദേ ജനാ ജായമാന പഞ്ചജനാഹ, 5 ഭൂതങ്ങളിൽ നിന്നുണ്ടായത് പഞ്ചേന്ദ്രിയം. നിധിധ്യാസനം കഴിഞ്ഞ് വ്യുത്ഥാനദശയിൽ ശബ്ദസ്പർശാദി 5 വിഷയങ്ങളിൽ അധിഷ്ഠാന രൂപത്തിൽ ബ്രഹ്മദർശനം. മുനിയുടെ വ്യുത്ഥാനം, സമാധി വ്യുത്ഥാനം എന്ന് 2 അവസ്ഥകളുണ്ട്. സമാധി അവസ്ഥ, ആ അവസ്ഥയിൽ സത്യം സാക്ഷാത്കരിച്ചു നിൽക്കുകയും വ്യുത്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഭാസിച്ച് നിൽക്കുന്നത് ഏതധിഷ്ഠാനത്തിലാണ് എന്നറിയുകയും ചെയ്യുക. ശ്രോത്ര നേത്രാദികൾക്കെല്ലാം അതാതിന്റെ ദേവതകളുണ്ട്. യോഗ സാധന കൊണ്ട് അവ സ്ഫുരിക്കും. ആദ്യം സ്ഫുരിക്കുന്നത് ഓരോ ഇന്ദ്രിയത്തിന്റെയും ദേവതയാണ്. ഒരു 10 ദിവസം സത്യം പറഞ്ഞു നോക്കുക, ദേവതകളൊക്കെ ശക്തമാവുക. 10 ദിവസം, ഒരുപാടൊന്നും വേണ്ട, 10 ദിവസം ലൗകികമായ സത്യമേ പറയൂ, ലൗകികമായ നുണയൊന്നും പറയില്ലെന്ന് തീരുമാനിച്ചാൽ ഈ ദേവതകൾ ഉണരാൻ തുടങ്ങും. തങ്ങളുടെ ദിവ്യധാമത്തിലേക്ക് വരാൻ അവർ യോഗകർത്താവിനെ ക്ഷണിക്കും. ആ ദേവതകൾ ആ കൂട്ടിക്കൊണ്ടുപോകുന്നു, അത് കാണാം, അനുഭവിക്കാം. ആ ദേവതകൾ കൂട്ടിക്കൊണ്ടുപോകും, കൈപിടിച്ച് ഏഹി ഏഹി വത്സ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടാവും. ഒന്ന്, ദിവ്യഭോഗങ്ങളിലേക്കുള്ള ആകർഷണം. യോഗി സൂക്ഷിക്കേണ്ടത് ഈ രണ്ട് രംഗങ്ങളിലാണ്. ഈ സാധന അനുഷ്ഠിക്കാൻ തുടങ്ങിയാൽ ദിവ്യഭോഗങ്ങൾക്ക് ആകർഷണം വരുമ്പോഴാണ് സംഘം ഉണ്ടാകുന്നത്, കൂട്ടിച്ചേരാനുള്ള പ്രവണത ഉണ്ടാവും, വാക്കുകളിൽ ആകർഷണീയത വരും. സൂക്ഷിച്ചില്ലെങ്കിൽ ആ വാക്കുകൾ അവനെ വീഴ്ത്തിക്കളയും, പക്വതന്മാർ കൂടും, അവരവിടെ കിടന്ന് കളിക്കാൻ തുടങ്ങും. കളിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും അവരോടൊപ്പം കളിക്കേണ്ടത്, കുറച്ച് കഴിയുമ്പോൾ യോഗം ഭോഗമായി മാറും. ഇത് കണ്ട് ഭോഗത്തിൽ തന്നെ കിടക്കുന്നവൻ ഇതിനെ പുച്ഛിച്ചുകൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും, മനസ്സിലായില്ല. അതാണ് മിക്കവാറും ഈ വഴി പോകുന്നവർക്ക് സംഭവിക്കുന്ന ഒന്നാമത്തെ. ദേവതകളെ ഉപാസിക്കാൻ അറിയാത്തതുകൊണ്ടാണ്, വഴിക്ക് പോകുമ്പോഴാണ് ഉപാസനയിൽ ദേവതകളെയൊക്കെ തിരിച്ചറിയണം. ഇത് കണ്ണിന്റെ ദേവതയാണ്, ഇത് ചെവിയുടെ ദേവതയാണ്, ഇത് മനസ്സിന്റെ ദേവതയാണ്. ഈ ദേവതകളൊക്കെ ഏതേത് സ്ഥാനങ്ങളിൽ ദിവ്യഭോഗങ്ങൾക്ക് വേണ്ടി കെഞ്ചി എങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകും. മിക്കവാറും എല്ലാ മനുഷ്യനും പറ്റുന്നത് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുക പറ്റുന്നതാണ്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്, ദേവതകൾ ഇവനെ അനുസരിക്കുന്നു എന്നിവൻ തിരിച്ചറിയും. എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഇരുന്നു കൊണ്ട് മറ്റൊരിടത്ത് സംഭവിക്കുന്നത് അവന് പറയാൻ കഴിയും. ദേവതകളെ തന്റെ അനുസരണയിൽ വരുത്തിയിരിക്കുന്നു എന്നവൻ അറിയുമ്പോൾ അഹങ്കാരമുണ്ടാവും. അതാണ് കൗശികനും മറ്റും പറ്റിയത്. തപസ്സൊക്കെ കഴിഞ്ഞ് ബ്രഹ്മചാരിയായി വന്നോ, പക്ഷി കരിഞ്ഞു പോയതുകൊണ്ടാണ്. അപ്പോ അങ്ങനെ വന്നാൽ അഹങ്കാരം കൊണ്ട് യോഗി വീഴും. ഇപ്പൊ പൂർണ്ണ വൈരാഗ്യം വന്നില്ലെങ്കിൽ ഭോഗാസക്തനാവും, അല്ലെങ്കിൽ മഹാഗർഭിതനാവും. രണ്ടും ഭോഗം, ഇത് വരാതിരിക്കണം. അതാണ് ശംഖ്. ചം കല്യാണമയാനി ഘാനി ഇന്ദ്രിയാണി യസ്യ ഏനവാ പഞ്ചജന്യമെന്ന ശംഖ്. ഖം ആകാശം, ആകാശം സുഷ്ടുവായിരിക്കണം. ഖം ബ്രഹ്മ, ഇതുകൊണ്ട് നിധിധ്യാസനമാണ് ജ്ഞാനം. കൗസ്തുഭം, വിഷ്ണുവാണ് സ്വീകരിച്ച ശീതളം, സമുദ്രത്തിൽ നിന്ന് വന്നതുകൊണ്ട് തണുപ്പുള്ളത്. മുക്താ വിദ്രുമ വജ്ര ഇന്ദ്ര വൈഡൂര്യ സ്ഫടികാദയ ചക്ഷുഷ്യ മണയ ഗീത ലേഖന വിശസൂദനാ പവിത്ര ധാരണായാം ച പാപാലക്ഷ്മി മലാപഹ എന്ന് സുശ്രുതൻ രത്നങ്ങളെ പറ്റി പറയുന്ന ഭാഗം. അപ്പോ കും പൃഥ്വിം സ്തുഭ്നാതി വ്യാപ്നോതി ഇതി കുസ്തുബ് സഹ ഏവ കൗസ്തുഭ എന്ന് വിഗ്രഹം. കുൻ സ്തുഭ്നാതി സ്തോഭയതി വാ കുസ്തുഭ സ ഏവ കൗസ്തുഭ. സ്തോഭം വാക്യപൂരണത്തിനുള്ള നിരർത്ഥക ശബ്ദം, കും ഭട്ട് എന്നൊക്കെ വേദത്തിൽ ഉപയോഗിക്കുന്നത്. മുഴുവൻ ശബ്ദപ്രപഞ്ചത്തെയും നിരർത്ഥകമാക്കുന്നത്, സ്വയം പ്രകാശാത്മാവായത് കൗസ്തുഭം. ശബ്ദബ്രഹ്മത്തെ അടുത്തനുഭവിക്കുന്നു, അന്തരംഗ സാധനയില് വളരെ ശ്രേഷ്ഠമായി. ഇത് കഴിയുമ്പോഴാണ് ഇവൻ ആ പ്രപഞ്ചത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് ധന്വന്തരിയായി ധനും പീഡാ അന്തരയതി ബഹി കരോതി ഇതി ധന്വന്തരി. സകല പീഡകളും തീർന്നു. സംസാരത്തിലെ പീഡകള് മൂന്നെണ്ണമാണ്, മൂന്ന് തരം ദുഃഖങ്ങളാണ്. ഏതൊക്കെയാണ്? ആദിഭൗതികം, ആദിദൈവികം, ആധ്യാത്മികം. വളരെ വിസ്തൃതമാണ്, പിന്നൊരിക്ക സമയമുണ്ടാവും. ഈ മൂന്ന് തരം ദുഃഖങ്ങളും തീർത്ത് ധനും പീഡാമന്തരയതി ബഹിക്കരോതി ധന്വന്തരി എന്ന് വരുന്നത്. അസംഖ്യങ്ങളായ പീഡകൾ, അവയെ മൊത്തത്തിൽ തിരിച്ചാൽ ആവരണമെന്നും വിക്ഷേപമെന്നും രണ്ടായി തിരിക്കാം. ആവരണവും വിക്ഷേപവും, അതില് അജ്ഞാനം സാമാന്യമാണ്, ആവരണം വിശേഷമാണ്. അജ്ഞാനം നിലനിൽക്കും, ആവരണം നശിക്കും. ആവരണം പോയാലും അജ്ഞാനം നിലനിൽക്കും. ജ്ഞാനം കൊണ്ട് ആവരണം മാറും, അജ്ഞാനം നിലനിൽക്കുക തന്നെ ചെയ്യും. അസത്വാപാതകം, അപാനാപാതകം എന്ന് രണ്ടു തരം ആവരണങ്ങളുണ്ട്. ബ്രഹ്മമില്ല, അത് അസത്വാപാതകമായ ആവരണം കൊണ്ട് തോന്നുന്നതാണ്. ബ്രഹ്മം ഭാസിക്കുന്നില്ല, അറിയപ്പെടുന്നില്ല, അത് അഭാനാപാതക ആവരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഭഗവത് വിഷയകമായ ചിത്തവൃത്തി സമ്പാദനം, ഭഗവത് സമ്മുഖതയും ഭഗവത് ചിത്തവൃത്തിരാഹിത്യവും ഭഗവത് വിമുഖതയും. അപ്പോൾ ധന്വന്തരി ശബ്ദം ശോകനിവൃത്തി. അമൃത് ധന്വന്തരിയുടെ ശിരസാദ്യം, അതിൽ നിന്ന് ആയുർവേദം, അത് കഴിഞ്ഞ് കയ്യില് നിരങ്കുശ തൃപ്തിയാകുന്ന അമൃത്. തഥാ കരതലീകൃത്യ വ്യാപി ഹാലാഹലം വിഷം അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാനം. അത് കഴിഞ്ഞാണ് ഹാലാഹലം വരുന്നത്. അതാണ് ശിവൻ കുടിച്ചത്. എങ്ങനെ കുടിച്ചു എന്ന് പല കൊണ്ട് ശംഖിലെടുത്ത് കുടിച്ചു, അങ്ങനെ പല കണക്കുകളുണ്ട്. കയ്യിൽ കുടിച്ചു എന്നാണ് സ്വീകരിക്കുന്നത്. ശൈവാഗമങ്ങൾ സ്വീകരിക്കുന്ന അദ്ദേഹം കൈക്കുമ്പിളിലേക്ക് വിഷം കയ്യിലെടുത്ത് വലിച്ചു കുടിച്ചു. വിഷം അതും രത്നമാണ്. കുടിച്ചിട്ടത് കുടഞ്ഞു, കൈ തൂക്കാൻ തൂവാലൊന്നും കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്തു, കൈ കുടഞ്ഞു. കുടഞ്ഞപ്പോ വീണത് ചിലത് ചില മരങ്ങളൊക്കെ വലിച്ചു. അതാണ് വിഷമുള്ള മരങ്ങൾ, മനസ്സിലായില്ല. അതിൽ കുറച്ച് പാമ്പുകൾ നക്കിയെടുത്തു. അതാണ് പാമ്പിന്റെയും തേളിന്റെയും ഒക്കെ വിഷം. അതിൽ നിന്ന് കുറച്ചൊക്കെ മനുഷ്യനെടുത്തു. അതുകൊണ്ടാണ് സർവാംഗം വിഷം. ഇങ്ങനെയാണ് ഐതിഹ്യകാരൻ പറയുന്നത്. യോഗ്യമായ സ്ഥലത്ത് വിഷം രത്നം ബ്രഹ്മാകാര വൃത്തി പ്രവാഹം. വിഷമായതുകൊണ്ട് രാഗമില്ല. ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും, ഇന്ധനം കത്തിത്തീരുമ്പോൾ ഇന്ധനവും ഒപ്പം അഗ്നിയും തീരും. അതുപോലെ ഭൗതികാസ്തിത്വത്തിന്റെ എല്ലാം തീർന്ന് പൂർണാനന്ദരൂപമായ സച്ചിദാനന്ദമായ അഖണ്ഡാകാര വൃത്തി രൂപത്തിലുള്ള ഹാലാഹലം, അത് ഈ സംസാരം കടഞ്ഞെടുത്തു കുടിക്കുന്ന ദിനം ശിവരാത്രി. അതുകൊണ്ട് ഇന്ന് ഹാലാഹലം കുടിക്കുക, ശിവസ്വരൂപമാവുക, ശിവനെ ഭജിക്കുക. ധ്യായേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതം സംരത്നാകൽപ്പൊജ്വലംഗം പരശുമൃഗവരാഭിനിഹസ്തം പ്രസന്നം പത്മാസീനം സമന്തസ്തുതമരഗണൈവ്യഘ്രകൃത്തിം വസാനം വിശ്വദ്യം വിശ്വവന്ദ്യം നിഖില പവഹരം പഞ്ചവക്ത്രം ത്രിനേത്രം. അങ്ങനെയുള്ള ശിവനെ ഓം നമശിവായ എന്ന ഷഡക്ഷരമന്ത്രം, പഞ്ചാക്ഷരം നമശിവായ ഷഡക്ഷരമന്ത്രം ജപിച്ച് ഉപാസന ചെയ്യേണ്ട സുന്ദര സുരഭില ഈ മനോഹരമായ രാത്രിയിലേക്ക്, സകല കാകോളങ്ങളും വിശ്വത്തിന്റെ അസ്തമിക്കുന്ന രാത്രിയിലേക്ക്. സമയം കുറവായതുകൊണ്ട് അല്പം സ്പീഡിലാണ് പോയത്. സമയത്ത് തന്നെ ഞാൻ എത്തി എന്നെന്റെ വിശ്വാസം. ഒരു 3-4 മിനിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ, സമയം ഏറ്റവും പ്രധാനമാണ്. ബയോ ക്ലോക്കിലെ സമയം അനുസരിച്ച് കൃത്യമായി കാര്യം ചെയ്തില്ലെങ്കിൽ അത് കൃത്യവിലോപമാണ്. അതുകൊണ്ട് കൃത്യമായി അതിനുള്ളിൽ തീരാൻ ഭഗവാൻ സദാശിവൻ, പ്രത്യേകിച്ച് ദിഗ്ഗജങ്ങളെ കയ്യിലാക്കിയിട്ടുള്ള പഞ്ചമുഖനായ രുദ്രൻ അനുഗ്രഹിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആ അനുഗ്രഹം ലഭിച്ചാൽ എന്താണ് നേടാൻ സാധിക്കാത്തതുള്ളത്? ആ പരമശിവന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിപ്രശയപൂർവം പ്രണമിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിൽ പോരായ്മകൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അനുഭവിച്ചു വരുമ്പോൾ, അനുഭവങ്ങളുടെ തലങ്ങളിൽ എവിടെയെങ്കിലും പോരായ്മകൾ ദർശിച്ചാൽ ആ പോരായ്മകൾ എന്റെ ദൃഷ്ടിയുടെ വൈകല്യമാണ്. അവയ്ക്കുള്ള ഫൽസനം എന്നിൽ ഒതുക്കി നിർത്തേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നല്ലതും വല്ലതും നിങ്ങളോട് പറഞ്ഞു വന്ന് നിങ്ങളുടെ അനുഭവം കൊണ്ടും വിശ്വാസം കൊണ്ടും പഠനം കൊണ്ടും തോന്നിയാൽ അവയൊന്നും എന്റേതല്ല, എന്റെ പൂർവ്വ ആചാര്യന്മാരുടേതാണ്, എന്റെ ഗുരുക്കന്മാരുടേതാണ്. അവരുടെ പദാരവിന്ദങ്ങളെ മാത്രമായിരിക്കണം നിങ്ങൾ നമസ്കരിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആരുടെ കാൽനഖേന്ദു മരീചികളെ പിന്തുടരുന്നതിനു വേണ്ടിയാണോ ഈ ജന്മം സാഫല്യമുള്ളതാക്കി തീർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്, ആ പുണ്യശ്ലോകന്മാരുടെ പദാരവിന്ദങ്ങളെ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഹരിഓം.